ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി എൻഡിഎ. ഭരണസാധ്യതകൾ അവലോകനം ചെയ്ത് ഐഎൻഡിഐ സഖ്യം. ബയോഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ സുതാര്യമായ വിതരണ ശൃംഖല സൃഷ്ടിക്കാൻ സഖ്യം രൂപീകരിച്ച് ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ. രാജ്യത്ത് 7 സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പ്രതിരോധ നടപടികൾ ഊർജ്ജിതമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 12 ജില്ലകളിൽ മഞ്ഞജാഗ്രത. അവസാന പോരാട്ടത്തിനായി കളത്തിലിറങ്ങി ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി. കുവൈറ്റിനെതിരെയുള്ള ഇന്ത്യയുടെ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരം പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ രൂപീകരണത്തിനൊരുങ്ങി എൻഡിഎ. ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. തുടർച്ചയായ 3 തവണയാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിരവധി രാഷ്ട്രതലവന്മാർ പങ്കെടുക്കും. ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ശ്രീ മോദിയുടെ ക്ഷണം സ്വീകരിച്ചതായി ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ചടങ്ങിൽ പങ്കെടുക്കാനായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നാളെ ന്യൂഡൽഹിയിലെത്തും. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ലോക നേതാക്കൾ ശ്രീ നരേന്ദ്രമോദിക്ക് അഭിനന്ദനം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പ്രക്ഷേപണം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര സർക്കാർ അവലോകനം ചെയ്തു. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം, പ്രസാർഭാരതി, ആകാശവാണി, ദൂരദർശൻ എന്നിവിടങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങൾ വിലയിരുത്തിയത്. ഡൽഹിയിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ കേന്ദ്രമന്ത്രിമാരുമായും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. അതേസമയം ജെഡിയു പാർട്ടി അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെ ഡൽഹിയിലെ വസതിയിലും നിരവധി പാർട്ടി നേതാക്കൾ യോഗം ചേർന്നു. എൻഡിഎ നേതാക്കൾ ഏകകണ്ഠമായി നരേന്ദ്രമോദിയെ തങ്ങളുടെ നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് യോഗങ്ങൾ. നാളെ എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേരും. ബിജെപി, ടിഡിപി, ജെഡിയു, എൽജെപിആർ, ശിവസേന, ഷിൻഡേ വിഭാഗം, ജെഡിഎസ് തുടങ്ങിയ ഘടകകക്ഷികളുടെ പുതിയ എംപിമാർ യോഗത്തിൽ പങ്കെടുക്കും. ഐഎൻഡിഐ സഖ്യ നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മുന്നണിയുടെ ആദ്യ യോഗം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്നതിന് പിന്നാലെയായിരുന്നു ഇത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ അഭിഷേക് ബാനർജിയും ഡെറക് ഒബ്രയനും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനെ ഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ചു. ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എംപിയുമായ രാഘവ് ചദ്ദ ശിവസേന നേതാവ് സഞ്ജയ് റാവത്തുമായും കൂടിക്കാഴ്ച നടത്തി. ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ചർച്ചകൾ സജീവമാക്കി ബിജെപി. ഇതു സംബന്ധിച്ച് നാളെ ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ യോഗം ചേരും. ഒഡീഷയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 20 പാർലമെന്റ് അംഗങ്ങളെയും ഡൽഹിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻ കേന്ദ്രമന്ത്രി ജുവൽ ഓറം, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ഗിരീഷ് ചന്ദ്ര മുർമു തുടങ്ങിയ നേതാക്കളുടെ പേരുകളാണ് ബിജെപിയുടെ പരിഗണനയിലുള്ളതെന്നാണ് റിപ്പോർട്ട്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 147-ൽ 78 സീറ്റുകൾ നേടിയാണ് ഒഡീഷയിൽ ബിജെപി അധികാരം പിടിച്ചെടുത്തത്. ബയോഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ സുതാര്യമായ വിതരണ ശൃംഖല സൃഷ്ടിക്കുന്നതിനായി സഖ്യം രൂപീകരിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ദക്ഷിണ കൊറിയ, ജപ്പാൻ, യുഎസ് എന്നീ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുമാണ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായത്. കാലിഫോർണിയയിൽ നടന്ന ബയോഫാർമസ്യൂട്ടിക്കൽ അലയൻസിന്റെ ഉദ്ഘാടന യോഗത്തിലായിരുന്നു ഇതു സംബന്ധിച്ച പ്രഖ്യാപനം. വിശ്വസനീയവും സുസ്ഥിരവുമായ വിതരണ ശൃംഖലയുടെ പ്രാധാന്യത്തെപ്പറ്റി യോഗത്തിൽ ചർച്ചയായി. കോവിഡ് കാലത്ത് നേരിട്ട മരുന്ന് വിതരണ ക്ഷാമത്തിന് പരിഹാരമെന്നോണമാണ് ബയോഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ സഖ്യം രൂപീകരിച്ചത്. രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളെയും സ്ഥാപനങ്ങളെയും സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സംരംഭത്തിന് രൂപം നൽകി ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ്. ഡിജിറ്റൽ പരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിന് സൂക്ഷ്മ ഇടത്തര ചെറുകിട സംരംഭങ്ങൾക്കിടയിൽ സർവേ നടത്തണമെന്ന നിർദ്ദേശം വകുപ്പ് മുന്നോട്ടുവച്ചു. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ എംഎസ്എംഇകൾ നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കുന്നതിനാണ് സർവേ നടത്തുന്നത്. സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കാൻ നിലവിലെ പണപ്പെരുപ്പ നയം തുടരുമെന്ന് ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസ്. എന്നാൽ ഭക്ഷ്യവില വർധന സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെ ബാധിക്കുന്നതായും അദ്ദേഹം വിലയിരുത്തി. ഇന്നലെ ആരംഭിച്ച ധനനയ അവലോകന യോഗം നാളെ സമാപിക്കാനിരിക്കെയാണ് പ്രസ്താവന. നിലവിലെ 6.5% റിപ്പോ നിരക്ക് നിലനിർത്തുമെന്നാണ് സൂചന. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് റിപ്പോ നിരക്കുകൾ അവസാനമായി മാറ്റിയത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വ്യാജ അഭിപ്രായ സർവേയിലൂടെ ഓഹരി വിപണികളിൽ വൻ അഴിമതി നടത്തിയതായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും എക്സിറ്റ് പോൾ നടത്തിയവർക്കുമെതിരെ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉഷ്ണതരംഗ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളുമായി അവലോകന യോഗം നടത്തി. വേനൽക്കാലത്തെ ആശുപത്രികളിലെ തീപിടുത്തം തടയുന്നതിനുള്ള നടപടികളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഉന്നതതല ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ കർശനമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് യോഗത്തിൽ മന്ത്രാലയത്തെ അറിയിച്ചു. അടുത്ത 3 ദിവസങ്ങളിൽ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗം നിലനിൽക്കുമെന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്തെ വടക്ക് കിഴക്കൻ മേഖലയിൽ അടുത്ത 6 ദിവസം ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. ജമ്മുകശ്മീർ, ലഡാക്ക്, ഗിൽജിത്ത്, മുസാഫറബാദ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും അടുത്ത 3 ദിവസങ്ങളിൽ സമാനമായ കാലാവസ്ഥ തുടരും. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തെക്കൻ തമിഴ്നാട് തീരം, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തുടങ്ങിയ ഇടങ്ങളിൽ ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ കുവൈറ്റ് പോരാട്ടം പുരോഗമിക്കുന്നു. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രിയുടെ വിരമിക്കൽ മത്സരം കൂടിയാണിത്. 19 വർഷത്തെ തന്റെ അന്താരാഷ്ട്ര കരിയറിനാണ് സുനിൽ ഛേത്രി ഇന്ന് വിരാമമിടുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
സുനിൽ ഛേത്രി എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ എക്കാലത്തെയും ഇതിഹാസ താരം 2 പതിറ്റാണ്ടുകാലം അഭിമാനമായി നെഞ്ചേറ്റിയ നീലക്കുപ്പായം അഴിക്കുകയാണ്. കുവൈറ്റുമായുള്ള ഇന്ത്യയുടെ പോരാട്ടം ഛേത്രിയുടെ കരിയറിലെ രാജ്യത്തിനു വേണ്ടിയുള്ള അവസാനത്തേതാകുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നുകൊണ്ടും ആരാധക വൃന്ദത്തിന് മതിവരില്ല. ആ വിജയം ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫിഫ ലോകകപ്പിനുള്ള പ്രവേശന കടമ്പയിൽ വളരെ നിർണായകവുമാവും. കുവൈറ്റിനെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസം ഇന്ത്യയ്ക്കുണ്ട്. ഞാനോ എന്റെ അവസാന മത്സരമോ അല്ല പ്രശ്നം, രാജ്യത്തിന്റെ വിജയം മാത്രമാണെന്ന ഛേത്രിയുടെ വാക്കുകൾ പകരുന്ന പോരാട്ട വീര്യം തന്നെയാണ് ഇന്ത്യയ്ക്ക് ഏറ്റവും വലിയ ആയുധവും. ഗ്യാലറികളെ ബൂട്ടുകളുടെ വേഗവും മാന്ത്രികതയും കൊണ്ട് ത്രസിപ്പിച്ച പ്രിയനായകൻ മടങ്ങുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തിയ എക്കാലത്തെയും മികച്ച ഗോൾവേട്ടക്കാരന്റെ ചരിത്രം ലോകം ഏറ്റുപാടുക തന്നെ ചെയ്യും.
ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടക്കുന്ന ഷൂട്ടിംഗ് ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ ഇന്ത്യൻ ഷൂട്ടർ സരബ്ജോത് സിംഗ് സ്വർണം നേടി. ഈ ഇനത്തിൽ ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന ആദ്യ മെഡലാണിത്. സരബ്ജോത്തിന്റെ 2ാമത്തെ വ്യക്തിഗത ഷൂട്ടിംഗ് ലോകകപ്പ് സ്വർണം കൂടിയാണിത്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാനും അമേരിക്കയും ഏറ്റുമുട്ടും. രാത്രി 9 മണിക്കാണ് മത്സരം. ഇന്നലെ ന്യൂയോർക്കിൽ നടന്ന ഗ്രൂപ്പ് സ്റ്റേജ് പോരാട്ടത്തിൽ ഇന്ത്യ 8 വിക്കറ്റിന് അയർലൻഡിനെ പരാജയപ്പെടുത്തി. ഈ മാസം 9 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 12 അമേരിക്കയുമായും 15 കാനഡയ്ക്കെതിരെയുമാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ. ജക്കാർത്തയിൽ നടന്ന ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ജപ്പാന്റെ കെന്റ നിഷിമോട്ടോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യയുടെ ക്വാർട്ടർ പ്രവേശനം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി എൻഡിഎ. ഭരണസാധ്യതകൾ അവലോകനം ചെയ്ത് INDI സഖ്യം. ബയോഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ സുതാര്യമായ വിതരണ ശൃംഖല സൃഷ്ടിക്കാൻ സഖ്യം രൂപീകരിച്ച് ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ. രാജ്യത്ത് 7 സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. അവസാന പോരാട്ടത്തിനായി കളത്തിലിറങ്ങി ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി. കുവൈറ്റിനെതിരെയുള്ള ഇന്ത്യയുടെ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.